الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا ما يهده الله فلا مضل له وما يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഉസൂലു സുന്ന എന്ന ഗ്രന്ഥത്തിലെ ആദ്യ ഭാഗം നമ്മൾ ചർച്ച ചെയ്തു വരികയാണ്. ഖദറിനെ സംബന്ധിച്ചായിരുന്നു ഏതാനും ക്ലാസുകൾ നമ്മൾ വിശദീകരിച്ചു വന്നത്. അതിൻ്റെ വിശദീകരണം അൽഹംദുലില്ലാ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് അഹ്ലു സുന്നയുടെ ആദർശമായി നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതിലവൻ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, അതവൻ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവൻ അഹ്ലു സുന്നയിൽപ്പെട്ടവനല്ല. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമായി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നത് ഖദറിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ചാണ്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ പൂർണ്ണമായി വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും അതിന് പൂർണ്ണമായി കീഴ്പ്പെടുകയും ചെയ്യണമെന്നും, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് എങ്ങനെ എന്ന് ചോദിക്കരുതെന്നും, ഇനി ഒരാൾക്ക് അത്തരത്തിലുള്ള ഹദീസുകളുടെ വിശദീകരണം മനസ്സിലായിട്ടില്ലെങ്കിൽ അത് അവന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ ആ ഹദീസ് അനുസരിച്ച് അമല് ചെയ്യുകയും ആ ഹദീസ് അവൻ പൂർണ്ണമായി സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് സാദിഖുൽ മസ്തൂഖിന്റെ ഹദീസ്. ഇതുപോലുള്ള ഹദീസുകളും ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഖദറിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റ് ഹദീസുകളും എല്ലാം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായും അംഗീകരിക്കുക, അതിന് തസ്ലീം ചെയ്യുക, പൂർണ്ണമായി അതിന് കീഴ്പ്പെടുക എന്നതാണ് നമ്മൾ ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത് എന്നതാണ് അദ്ദേഹം ആദ്യമായി വിശദീകരിച്ചത്. ഇനി രണ്ടാമത്തെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് അഹ്ലു സുന്നയുടെ ആദർശത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട, അല്ലെങ്കിൽ നിർബന്ധമായും ഒരാൾ വിശ്വസിച്ചിരിക്കേണ്ട ആദർശത്തിൽപ്പെട്ട രണ്ടാമത്തെ കാര്യമായി അദ്ദേഹം വിശദീകരിക്കുന്നത് വമിസുലു അഹാദീസി റുഇയതി കുല്ലിഹ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ബാധകമാണ്. റുഇയത്തിനെ സംബന്ധിച്ചുള്ള ഹദീസുകളിൽ വിശ്വസിക്കുക എന്നതും ഖദറിൽ വിശ്വസിച്ചതുപോലെ തന്നെ, അതവൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അതവൻ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ അഹ്ലു സുന്നയിൽ പെട്ടവനല്ല. ഇതേപോലെ തന്നെ റുഇയത്തിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ, ആ ഹദീസുകളെ ലം യഖ്ബൽഹ വയുമിൻ ബിഹ ലം യകും മിൻ അഹ്ലിഹ എന്നാണ് കിട്ടുക. രണ്ടാമത്തെ ഉദാഹരണം വമിസ്ലു, എന്നിട്ട് അഹാദീസി റുഇയ, റുഇയത്തിന്റെ ഹദീസുകൾ, റഅ കണ്ടു, യറാ റുഇയത്ത്, വമിസ്ലു അഹാദീസ് റുഇയ, ഹദീസിന്റെ ജംആണ് അഹാദീസ്. റുഇയത്ത് കാഴ്ച, വമിസ്ലു ഖദറിന്റെ വിഷയത്തിലുള്ള ഹദീസുകൾ അംഗീകരിക്കുന്നത് പോലെ തന്നെ നമുക്ക് വിശ്വസിക്കൽ നിർബന്ധമാണ്. അതവൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അതവൻ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ അഹ്ലു സുന്നയിൽപ്പെട്ടവനല്ല. അഹാദീസു റുഇയ, റുഇയത്ത് കാഴ്ച, ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ. അള്ളാഹുവിനെ കണ്ടുമുട്ടും നാളെ പരലോകത്ത്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും, അതാണ് അഹാദീസു റുഇയ. നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന് സ്ഥാപിക്കുന്ന ഹദീസുകൾ. അപ്പൊ നാളെ പരലോകത്ത് അള്ളാഹുവിനെ കാണും, സത്യവിശ്വാസികൾ അള്ളാഹുവിനെ കാണും എന്നത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽപ്പെട്ടതാണ്, അഖീദയിൽപ്പെട്ടതാണ്. അതൊരാൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അതൊരാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ അഹ്ലു സുന്നയിൽ പെട്ടവനല്ല. ഇനി ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം, റുഇയത്തിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്: ഒന്ന്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് വച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്നത് അഹ്ലു സുന്നയുടെ അഖീദയാണ്. എന്നാൽ ദുനിയാവിൽ വച്ച് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അവനെ കാണാൻ സാധ്യമാണോ? അതിന്റെ ഉത്തരം ഇല്ല എന്നതാണ്. അതാണ് അഹ്ലു സുന്നയുടെ അഖീദ. ഈ വിഷയത്തിൽ അഹ്ലു സുന്നയുടെ ആദർശത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ ഒരുപാട് വ്യതിയാന കക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. അതേതൊക്കെയാണ് എന്നുള്ളത് വേറെ നമ്മൾ വിശദമായി പഠിക്കേണ്ടതുണ്ട്. അഹ്ലു സുന്നയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ വച്ച്, ഈ ലോകത്ത് വച്ച് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയില്ല എന്നതാണ് അവരുടെ വിശ്വാസം. അവർ സ്വീകരിക്കേണ്ട അഖീദ അതാണ്. ഇത് ദീന് മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അഹ്ലു സുന്നയുടെ അഖീദ അതാണ്. അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ദുനിയാവിൽ വെച്ചിട്ട് കാണാൻ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ, ആ വിഷയത്തിലുള്ള അഖീദ പോലും, ആ വിഷയത്തിൽ പോലും കൃത്യമായ ധാരണയില്ലാത്ത ഒരുപാട് മുസ്ലിങ്ങൾ നമുക്കിടയിലുണ്ട് എന്നത് ഒരു സത്യമാണ്. പലപ്പോഴും നമ്മൾ സ്ത്രീ ജുമാ ജമാഅത്ത് എന്ന വിഷയത്തിൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഖുതുബ പരിഭാഷ നടത്താൻ പറ്റുമല്ലേ, അല്ലെങ്കിൽ സ്ത്രീക്ക് പള്ളി പോകാൻ പറ്റുമല്ലേ, ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ആ ഗൗരവത്തിൽ പോലും അഖീദാപരമായ വിഷയങ്ങൾ പലപ്പോഴും അത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതൊരു സത്യമാണ്. അതിന്റെ കാരണങ്ങൾ വേറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ആളുകളോട് ചോദിച്ചാല്, ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹനെ കാണാൻ പറ്റുമല്ലേ എന്നൊക്കെ ചോദിച്ചാല്, അതിന് കൃത്യമായ ഉത്തരം പറയാൻ പറ്റാത്ത ഒരുപാട് മുസ്ലിങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ, അള്ളാഹു എല്ലാ സ്ഥലത്തും അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് പലരും. അപ്പൊ ഇതൊക്കെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, അല്ലെങ്കിൽ സലഫുകളുടെ അഖീദ, ഈ വിഷയത്തിൽ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികൾക്ക് കാണാൻ സാധിക്കുകയില്ല. അതിന്റെ ഒന്നാമത്തെ തെളിവ് വിശുദ്ധ ഖുർആൻ തന്നെ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്ന സ്ഥലത്ത് അഅറാഫ് അതിലെ 143-ാമത്തെ ആയത്താണ് അതിന്റെ 1-ാമത്തെ തെളിവ്. അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ദുനിയാവിൽ വെച്ചിട്ട് തങ്ങളുടെ സൃഷ്ടാവിനെ അല്ലെങ്കിൽ അള്ളാഹുവിനെ തങ്ങളുടെ റബ്ബിനെ കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ സാധ്യമല്ല എന്നതാണ് അഹ്ലുസുന്നയുടെ അഖീദ. മറ്റുള്ളതെല്ലാം അഹ്ലുസുന്നയുടെ അഖീദയിൽ നിന്നും വ്യതിചലിച്ച വിശ്വാസങ്ങളാണ് അഖീദയെന്ന്. അതിന്റെ 1-ാമത്തെ തെളിവ് അഅറാഫിലെ 143-ാമത്തെ ആയത്ത്. അതിൽ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മീഖാത്തിൽ എത്തിച്ചേർന്നു. അതിനുശേഷം നടന്ന സംഭവങ്ങളാണ് ഖുർആൻ പറയുന്നത്. വലമ്മാ ജാഅ മൂസാ ലിമീഖാത്തിന, അതിന്റെ തഫ്സീറുകൾ നിങ്ങൾ നോക്കണം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം നമ്മുടെ മീഖാത്തിൽ എത്തിച്ചേർന്നപ്പോൾ വകല്ലമഹു റബ്ബുഹു, അള്ളാഹു അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പൊ അള്ളാഹു സംസാരിക്കും, ഒരുപാട് വിഷയങ്ങൾ ആയത്തിൽ വരുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന് കലീമുല്ലാഹി എന്നൊരു പേര് വന്നിട്ടുണ്ട്. കലീമുല്ലാഹി കാല ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത് റബ്ബി അരിനി, എന്റെ രക്ഷിതാവേ എനിക്ക് നിന്നെ കാണിച്ചു തന്നാലും. അരിനീ അൻലുർ ഇലൈക, ഞാൻ നിന്നെ ഒന്ന് നോക്കിക്കാണട്ടെ, ഞാൻ നിന്നെ ഒന്ന് നോക്കട്ടെ, നല്ലറ നോക്കി. റബ്ബി അരിനി അൻലുർ ഇലൈക, അപ്പൊ അള്ളാഹു എനിക്ക് നിന്നെ കാണണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ അതിന്റെ ശറഹുകളും തഫ്സീറുകളും വേറെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആവശ്യപ്പെടാൻ പറ്റുമോ അല്ലേ സംബന്ധമായിട്ട് ചർച്ചകൾ എന്താണ് എന്നുള്ളത് നമ്മൾ വേറെ വിശദമായിട്ട് മനസ്സിലാക്കണം. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് നേർക്കു നേരെ സംസാരിക്കണം. അള്ളാഹു എനിക്ക് നിന്നെ കാണണം, കാണിച്ചു തന്നാലും ഞാൻ നിന്നെ ഒന്ന് നോക്കട്ടെ, നോക്കിക്കാണട്ടെ. കാല അള്ളാഹുവിന്റെ മറുപടി വന്നു, ലൻ തറാനി, എന്താ മറുപടി? നിനക്കൊരിക്കലും നീ എന്നെ നിനക്കൊരിക്കലും എന്നെ കാണാൻ സാധിക്കുകയില്ല തന്നെ. ലൻ ഇല്ല, ഒരിക്കലുമില്ല, ഇനി അതെന്നെ ഉണ്ടാകാനും പോകുന്നില്ല. എന്നിട്ട് പറഞ്ഞെടുത്തു, വലാഖിനുറയിലൽ ജബലി, നീ എന്ത് ചെയ്യ്, ആ പർവ്വതത്തിലേക്ക് നോക്ക്. ഫഇനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ പർവ്വതം അതിന്റെ സ്ഥാനത്ത് ഉറച്ചു നിന്നാൽ നിനക്കെന്നെ കാണാവുന്നതാണ്. അങ്ങനെ ഫലമ്മാ തജല്ല റബ്ബുഹുലിൽ ജബലി, തജല്ല വെളിപ്പെട, ആ പർവ്വതത്തിന് പർവ്വതത്തിൽ ആ വെളിപ്പെട്ടപ്പോൾ ജഅലഹു ദക്ക, അതിനെന്താക്കി, അതിനെ ദക്കാർന പൊടി പൊടിയാക്കി കളഞ്ഞു. വഖറ മൂസാ സഈഖ, മൂസാ നബി അലൈഹിസ്സലാം സഈഖ ബോധരഹിതനായി വീണു, നിലംപൊതിച്ചു. ഫലമ്മ അഫാഖ, അങ്ങനെ ബോധം തെളിഞ്ഞപ്പോൾ കാല മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, സുബ്ഹാനക, നീ എത്രയോ പരിശുദ്ധനാണ്. തുബ്തു ഇലൈക വ അന അവ്വലുൽ മുഅ്മിനീൻ, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു, ഞാൻ വിശ്വാസികളിൽ ഒന്നാമനാകുന്നു. ഇതാണ് അതിന്റെ 1-ാമത്തെ തെളിവ്. അവിടെ അതിന്റെ തെളിവ് അല്ലാഹ് പറഞ്ഞു, കാല ലൻ തറാനി, നിനക്ക് എന്നെ കാണാൻ സാധ്യമല്ല. ഇതിന്റെ തഫ്സീറുകൾ നിങ്ങൾ പരിശോധിക്കണം. അതാണ് 1-ാമത്തെ തെളിവ് പറയുന്നത്. അപ്പൊ സൃഷ്ടികൾക്ക്, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല എന്നതാണ് ആ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2-ാമത്തെ തെളിവ് ശുദ്ധ ഖുർആനിൽ നിന്നും 2-ാമത്തെ തെളിവ്. അൻആം 103 ആയത്ത്. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാറ വഹുവൽ ലതീഫുൽ ഖബീർ. 103 അൻആം 103. ഇതിലെന്താ തെളിവ്? ലാ തുദ്രികുഹുൽ അബ്സാർ, ദൃഷ്ടികൾ അവനെ കണ്ടെത്തുകയില്ല. ലാ തുദ്രികുഹു, അവനെ കണ്ടെത്തുകയില്ല. അല്ല അബ്സാറു, ദൃഷ്ടികൾ. വഹുവ യുദ്രികുൽ അബ്സാറ, എന്നാൽ അവൻ കണ്ണുകളെ, ദൃഷ്ടികളെ കണ്ടെത്തും. വഹുവൽ ലതീഫുൽ ഖബീർ. അൻആമിലെ 103 ആയത്ത്. അതിന്റെ തഫ്സീറുകൾ നിങ്ങൾ പരിശോധിക്കണം. അപ്പൊ അല്ലാഹുവിനെ, ലാ തുദ്രികുഹുൽ അബ്സാർ, ദൃഷ്ടികൾ അവനെ കണ്ടെത്തുകയില്ല. അപ്പൊ മനുഷ്യരുടെ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ ദൃഷ്ടികൾക്ക് അവനെ പ്രാപിക്കാൻ സാധ്യമല്ല, അവനെ കണ്ടെത്തുക സാധ്യമല്ല. ഇത് ദുനിയാവിന്റെ അവസ്ഥയിൽ. ഇതാണ് പണ്ഡിതന്മാർ രണ്ടാമത്തെ തെളിവ് ഏറ്റവും ഉദ്ധരിച്ചിട്ടുള്ളത്. ഈ രണ്ടായത്തുകൾ ഇതേപോലെ തന്നെ ഇതിന് സമാനമായ മറ്റു ചില ആയത്തുകളൊക്കെ പണ്ഡിതന്മാർ തെളിവിടിക്കുന്നുണ്ട്. ഈ ഹദീസുകൾ, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾ കൂടി നമുക്ക് പരിശോധിക്കാം. അതിലൊന്ന് ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. അബൂ മുസൽ അഷ്അരി റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അതിൽ അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റു, എന്നാൽ 5 കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യനാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യനാം, അല്ലാഹു ഉറങ്ങുകയില്ല. വലാ യംബഗീ ലഹു അൻ യനാമ, ഉറക്കമെന്നത് അവനൊട്ടും യോജിച്ചതല്ല, ചേർന്നതല്ല. അവന്റെ മഹത്വത്തിന്, അള്ളാഹുവിന്റെ കമാലിന് അത് നിരക്കുന്നതല്ല. ആയത്തുൽ കുർസിയിൽ ഒന്നല്ലോ, ലാ തഖുദുഹു സിനതുൻ വലാ നൗം. യഖ്ഫിദുൽ ഖിസ്ത വയർഫഉഹു, നീതിയെ അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അതിന്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവിടെ മീസാനാണ് ഉദ്ദേശം, തുലാസ്, അതേപോലെ തന്നെ അവിടെ റിസ്ഖാണ് ഉദ്ദേശം. അതിൻ്റെതായ തഫ്സീറുകൾ നമുക്ക് പരിശോധിച്ചാൽ ഇതെടുക്കത്തൂല. യഖ്ഫിദു അൽ ഖിസ്ത വയർഫഉഹു, ഖാഫല യഖ്ഫിദു, താഴ്ത്തുക എന്നാണ്. ഖിസ്ത നീതി, അവിടെ മീസാൻ ആണ് ഉദ്ദേശിച്ചെന്ന് വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടിമകളുടെ അമലുകൾ കൊണ്ട് അത് ഉയർത്തുന്നു, താഴ്ത്തുന്നു. അതേപോലെ തന്നെ റിസ്ഖ്, യബ്സുത്തു റിസ്ഖ ലിമൻ യശാ വയഖ്ദിറു, അത് ഉയർത്തുന്നതും താഴ്ത്തുന്നതും അള്ളാഹുവാണ്. യുർഫഉ ഇലൈഹി അമലുൽ ലൈലി, രാത്രിയിലെ പ്രവർത്തനങ്ങൾ അവനിലേക്ക് ഉയർത്തപ്പെടുന്നു. ഖബല അമലിൻ നഹാരി, പകലിലെ അമലുകൾക്ക് മുമ്പ്. വഅമലുൻ നഹാരി, അതേപോലെ തന്നെ പകലിലെ പ്രവർത്തനങ്ങൾ അവനിലേക്ക് ഉയർത്തപ്പെടുന്നു. ഖബല അമലിൻ ലൈലി, രാത്രിയുടെ അമലുകൾക്ക് മുമ്പായി. ഇതൊക്കെ വേറെയും ഹദീസുകളിൽ വന്നതാണ് ഇതിന്റെ വിശദീകരണങ്ങൾ. സുബിസ്കാരത്തിനും അസ്രസ്കാരത്തിനും മലക്കുകൾ പരസ്പരം സന്ധിക്കും എന്നൊക്കെ വേറെ ഹദീസുകൾ അതിന്റെ തോന്നിട്ടുണ്ട്. എന്നിട്ട് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടത്, നമ്മുടെ വിഷയം അതാണ്. ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അള്ളാഹുവിനെ നോക്കിക്കാണുക സാധ്യമല്ല. അഞ്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നാണ് ഈ ഹദീസിലുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിജാബുഹു അന്നൂർ, അള്ളാഹുവിന്റെ ഹിജാബ്, ഹിജാബ് എന്താ മറ, അന്നൂർ. അപ്പൊ അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് ഇടയിൽ നിന്ന്, സൃഷ്ടികൾക്ക് ഇടയിൽ നിന്ന് അള്ളാഹുവിനെ മറയിടുന്നത് എന്താണ്? ഹിജാബുഹു, അവന്റെ ഹിജാബ്, അന്നൂറു, അതെന്താണ്? നൂറാണ്, പ്രകാശമാണ്. ലൗ കശഫഹു, കശഫ വെളിവാക്ക, വെളിപ്പെടുത്തുക. ആ നൂറ് അവൻ വെളിപ്പെടുത്തിയാൽ, സൃഷ്ടികൾക്കും അവന്റെ ഇടയിലുള്ള ഹിജാബ് എന്താണ്? അത് നൂറാണ്. ആ നൂറിനെ തന്നെ അള്ളാഹു വെളിപ്പെടുത്തിയാൽ ലഅഹറഖത്, അഹറഖ കത്തിച്ചു കളയുക എന്നതാണ്, കരിച്ചു കളയും, കത്തിച്ചു കളയും. ലഅഹറഖത്, തീർച്ചയായും കരിച്ചു കളയും, കത്തിച്ചു കളയും. സുബ്ഹാത് വജ്ഹിഹി, അള്ളാഹുവിന്റെ മുഖത്തിന്റെ സുബ്ഹാത്, അതിന്റെ ആ പ്രകാശം, അതിന്റെ ശോഭ, അള്ളാഹുവിന്റെ വജ്ഹിന്റെ സുബ്ഹാത്, ആ വജ്ഹിന്റെ ആ വെളിച്ചം, ആ ശോഭ, അത് കത്തിച്ചു കളയും. മാ ഇൻതഹ ഇലൈഹി ബസറുഹു, മാ ഇൻതഹ എത്തിച്ചേരുന്നു, അവസാനിക്കുന്നു, എത്തുന്നു. ഇലൈഹി അതിലേക്ക്, യാതൊന്നിലേക്ക്. ബസറുഹു അവന്റെ ആ ബസർ, അവന്റെ ആ ദൃഷ്ടി. മിൻ ഖൽഖിഹി, അവന്റെ സൃഷ്ടികളിൽ നിന്നും. അപ്പൊ അവന്റെ സൃഷ്ടികളിലേക്ക് ആരിലേക്കാണോ അള്ളാഹുവിന്റെ ബസർ എത്തിച്ചേരുന്നത്, അങ്ങനെ എത്തിച്ചേർന്നാൽ എന്താകും? അവന്റെ അള്ളാഹുവിന്റെ വജ്ഹിന്റെ ആ സുബ്ഹാത്ത്, അത് ആ സൃഷ്ടിയെ കത്തിച്ചു കളയുന്നതാണ്, കരിച്ചു കളയുന്നതാണ്. ഇതാണ് ആ ആയത്തിൽ നമ്മൾ പറഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഇതിൽ സംഭവിച്ചതുപോലെ. ഈ ഹദീസ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അപ്പോ ഒരു ഹിജാബുണ്ട്, അതുകൊണ്ട് തന്നെ സൃഷ്ടികൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല ഈ ദുനിയാവിൽ വെച്ചിട്ട്. അത് പണ്ഡിതന്മാർ അതിനൊരുപാട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം മനുഷ്യന്റെ കണ്ണുകൾക്കുള്ള പരിമിതിയാണ്, അവനെ കാണുന്നതിനെ തൊട്ട് എന്താണ് അതിന് പ്രശ്നങ്ങൾ, മനുഷ്യനത് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെതായ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഈ വിഷയത്തിൽ നമ്മൾ പറഞ്ഞാല് അത് പൂർത്തിയാവില്ല. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയത്തിൽ വരുന്നത്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഉസൂലു സുന്നയിൽ പറഞ്ഞ അഹ്ലു സുന്നയുടെ അഖീദ, നിർബന്ധമായും വിശ്വസിച്ചിരിക്കേണ്ട അഖീദ. അതവൻ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, അതവൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ അഹ്ലു സുന്നയിൽ പെട്ടവനല്ല. അതിൽ ഒന്നാമത് അദ്ദേഹം എണ്ണി പറഞ്ഞത് ഖദറിലുള്ള വിശ്വാസം, അത് വന്ന പോലെ വിശ്വസിക്കണം. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഖദറിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ വിശ്വസിക്കുന്നത് പോലെ, അത് അംഗീകരിക്കുന്നത് പോലെ റുഅ്യത്തുമായി ബന്ധപ്പെട്ട ഹദീസുകളും അവൻ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. അപ്പൊ ആ റുഅ്യത്ത് അള്ളാഹുവിനെ പരലോകത്ത് വെച്ച് സത്യവിശ്വാസികൾ കാണും എന്ന് പറയുന്ന ഹദീസുകൾ. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം അഹ്ലു സുന്നയുടെ വിശ്വാസം അഖീദ, ഈ ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അള്ളാഹുവിനെ നോക്കിക്കാണുക സാധ്യമല്ല. അതാണ് അഹ്ലു സുന്നയുടെ അഖീദ. അതിന്റെ തെളിവ്, പ്രമാണം ഒന്നാമത് അഅറാഫിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചു, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവം. രണ്ടാമത് സൂറത്ത് അൻആമിൽ നിന്ന് നമ്മൾ എടുത്ത് ഉദ്ധരിച്ച ആയത്ത്. മൂന്നാമത് സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഈ ഹദീസ്, ഇതിൽ അല്ലാഹു പറഞ്ഞു സൃഷ്ടികൾക്ക് അവനെ കാണാൻ സാധ്യമല്ല, കാരണം ഒരു ഹിജാബുണ്ട്, അവന്റെ ഹിജാബ് നൂറാണ്. ആ നൂറ് അവൻ വെളിവാക്കിയാൽ തന്നെ അവന്റെ ആ മുഖത്തിൽ നിന്നും വരുന്ന അള്ളാഹുവിന്റെ മുഖത്തിന്റെ ആ സുബ്ഹാത്ത്, ഏതൊന്നിലേക്ക്, അവന്റെ സൃഷ്ടികളിൽ ഏതൊന്നിലേക്ക് എത്തിച്ചേരുന്നോ അതതിനെ കത്തിച്ചു കളയും, അതിനെ കരിച്ചു കളയും. അതുകൊണ്ട് തന്നെ സൃഷ്ടികൾക്ക് അവനെ ഈ ദുനിയാവിൽ വെച്ചിട്ട് കാണുക സാധ്യമല്ല എന്നതാണ്. അപ്പൊ ഇതാണ് അതിൽ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ്. രണ്ടാമത്തെ ഹദീസ്, മിഅ്റാജിന്റെ യാത്ര, ഇസ്റാഉം മിഅ്റാജും. മിഅ്റാജിന്റെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ചില ഹദീസുകൾ, അതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അല്ലാഹു തന്റെ റബ്ബിനെ കണ്ടു എന്ന് പറയുന്ന, അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റബ്ബിനെ കണ്ടു എന്ന് പറയുന്ന ചില റിവായത്തുകൾ, അത് നമ്മൾ അവസാനം അത് വിശദീകരിക്കും. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾ, ഒന്ന്, ആയിഷ റളിയല്ലാഹു തആല അൻഹ അവര് പറഞ്ഞു, മൻ ഹദ്ദസക, ആരെങ്കിലും നിന്നോട് പറഞ്ഞാൽ, നിന്നോട് സംസാരിച്ചാൽ, അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റആ റബ്ബഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റബ്ബിനെ കണ്ടു എന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞാൽ, ആരാ പറയുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഫഖദ് കദബ, അവൻ പറഞ്ഞത് കളവാണ്. അപ്പത് നമ്മുടെ വിഷയത്തിനുള്ള രണ്ടാമത്തെ ഹദീസാണ്, രണ്ടാമത്തെ തെളിവ്. ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികൾക്ക് കാണാൻ സാധ്യമല്ല. ഇത് പറയുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. ഇനി അതിൽ ഇബ്നു അബ്ബാസിന്റെ റിപ്പോർട്ടാണ് റബ്ബിനെ കണ്ടു എന്ന് പറയുന്നത്. അത് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ മുമ്പ് ഈ ഹദീസുകൾ ശ്രദ്ധിക്കാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, ആരെങ്കിലും നിന്നോട് പറഞ്ഞാൽ, നിന്നോട് വാദിച്ചാൽ, മുഹമ്മദ് തന്നെ റബ്ബിനെ കണ്ടു എന്ന് ആരെങ്കിലും നിന്നോട് സംസാരിച്ചാൽ, നിന്നോട് പറഞ്ഞാൽ, ഫഖദ് കദബ, അവൻ പറഞ്ഞത് കളവാണ്, നോണയാണ് പറഞ്ഞ്. അതിന് തെളിവായി കൊണ്ടുവരികയാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഒരായത്ത്. ഇത് വെറുതെ പറയല്ല, ആയത്ത് ഓതിയിട്ട് അത് സ്ഥാപിച്ചു. ഇതൊക്കെ ദുനിയാവത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ആയത്തോതി അതിനെ സ്ഥാപിച്ചു ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഏതാണ് ആയത്ത്? നമ്മൾ നേരത്തെ ഓതിയില്ലേ, അൻആമിൽ ആയത്ത്. വഹുവ യഖൂലു, കാരണം അല്ല ഖുർആനിൽ പറയുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹ വിശദീകരിക്കുകയാണ്, ലാ തുദ്രികുഹുൽ അബ്സാർ, ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഇതാണ് രണ്ടാമത്തെ ഹദീസ് അതിന്റെ തെളിവായിട്ട്. ഇനി മൂന്ന്, ഇതേ വിഷയത്തിൽ തന്നെ അബൂദർ റളിയല്ലാഹു അൻഹു പറയണം. അബൂദർ, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, ഹൽ റഅയ്ത റബ്ബക, കണ്ടോ, താങ്കൾ താങ്കളുടെ റബ്ബിനെ കണ്ടോ? ആരാടാ ചോദിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹിയോട് ചോദിക്കണം, ഹൽ റഅയ്ത, താങ്കൾ കണ്ടോ, റബ്ബക, താങ്കളുടെ റബ്ബിനെ. കാല, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നൂറു, നൂറാണ്. അന്നാ അറാഹു, ആ നൂറിനെ എനിക്കെങ്ങനെ നൂറു, നൂറാണ്, അന്ന അറാഹു, എങ്ങനെയാണ് എനിക്കവനെ കാണാൻ സാധിക്കുക? അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു, സൃഷ്ടികൾക്കിടയിൽ അള്ളാഹുവിന്റെ ഹിജാബാണെന്ത്? നൂറ്. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഇമാം നവവി ഒക്കെ പണ്ഡിതന്മാരൊക്കെ വ്യാഖ്യാനിച്ചത് എന്നെ തടഞ്ഞു എന്നാണ്. എന്ത്? മനഅനി അന്നൂർ, അള്ളാഹുവിനെ കാണുന്നതിനെ തൊട്ട് അവന്റെ നൂർ എന്നെ തടഞ്ഞു, എനിക്ക് മറയിട്ടു. ഇത് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞത് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതില് മൂന്നാമത് വന്നിട്ടുള്ള ഒരു ഹദീസ്. ഈ ഹദീസിൽ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ഞാൻ കണ്ടു എന്ന് പറയുന്ന ആ വിഷയത്തിൽ വന്നിട്ടുള്ള വേറൊരു റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്ത്, റായിത്തു നൂറൻ, ഞാൻ കണ്ടത് എന്താണ്, നൂറിനെയാണ് ഞാൻ, ഒരു നൂറാണ് ഞാൻ കണ്ടത് എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ തന്നെ വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ട് തന്നെ കാണാം, റായിത്തു നൂറൻ, ഞാൻ കണ്ടതൊരു നൂറാണ് ഞാൻ കണ്ടത്. അള്ളാനെ കണ്ടിട്ടില്ല. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഇത് സാധിച്ചിട്ടില്ല. അപ്പൊ മൂന്ന് ഹദീസ് പറഞ്ഞു. നാലാമത്തൊരു ഹദീസ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞ ഒരു ഹദീസാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചത്. തഅല്ലമു, നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. അന്നഹു ലൻ യറ അഹദും മിൻകും റബ്ബഹു, നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ അവന്റെ റബ്ബിനെ കാണുകയില്ല, കണ്ടിട്ടില്ല, കാണാനും സാധ്യമല്ല. ഹത്താ യമൂത, അവൻ മരിക്കുന്നത് വരെ. അത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരണത്തിന് ശേഷം സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനെ കാണാം. ഇത് പറയാൻ പ്രത്യേകമായ ഒരു കാരണം കൂടിയുണ്ട്. വേറെ ചില ഹദീസുകളിൽ അതിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. മസീഹു ദജ്ജാൽ, അവന്റെ ഫിത്നയെ കുറിച്ച് വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം, ഞാൻ നബിയാണ് എന്ന് മസീഹു ദജ്ജാൽ വാദിക്കും, പിന്നീട് അവൻ വാദിക്കുന്നത് റബ്ബാണ് എന്നായിരിക്കും. ആ വാദം സ്ഥാപിക്കുന്നതിന് അവൻ എന്ത് ചെയ്യും, ചില ഫിത്നകൾ അവന് ഉണ്ടാക്കും. എന്തിന്, റബ്ബാണ് എന്ന് സ്ഥാപിക്കാൻ. അതിൽ വന്നിട്ടുള്ള ഒന്ന്, അബു ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹുവിൽ നിന്നുള്ള നിവേദനമാണ്, മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽപ്പെട്ടതാണ് മസീഹു ദജ്ജാൽ പറയും, ഒരു അറാബിയോട് പറയും, നിന്റെ മരണപ്പെട്ടുപോയ ഉമ്മയെയും പിതാവിനെയും ഞാൻ ജീവിപ്പിച്ചു തന്നാൽ, അതശ്ഹദു അന്നി റബ്ബക, ഞാൻ നിന്റെ റബ്ബാണ് എന്ന് നീ വിശ്വസിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. നിന്റെ മരിച്ചുപോയ ഉമ്മയെയും പിതാവിനെയും ഞാൻ ജീവിപ്പിച്ചു തരാം, എങ്കിൽ ഞാൻ റബ്ബാണ് എന്ന് നീ വിശ്വസിക്കുമോ, നീ സാക്ഷ്യപ്പെടുത്തുമോ. ഫയഖൂലു, അറാബി പറയും, നഅം, അതെ. ഷെയ്ഖ് അൽബാനി ഈ സംഭവം സഹിയാക്കിയിട്ടുണ്ട്. ഫയതമസ്സലു ലഹു ഷൈത്വാനാനി, അങ്ങനെ രണ്ട് ഷൈത്താൻമാർ രൂപം പ്രാപിക്കും. ഫി സൂറത്തി അബീഹി വ ഉമ്മിഹി, ആ മരണ അറാബിയുടെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ടാവും, അങ്ങനെ അവന്റെ ഉപ്പയും ഉമ്മയും എണീറ്റ് വരും. അത് ശരിക്കും ആരായിരിക്കും, അതാണ് ഹദീസിൽ വന്നത്, ഷെയ്ത്താൻ, രണ്ട് ഷെയ്ത്താൻമാർ. അപ്പൊ ഈ രൂപത്തിലുള്ള ഫിത്തനകളായിരിക്കും മസീഹു ദജ്ജാൽ, അതുകൊണ്ടാണ് മസീഹു ദജ്ജാലിന്റെ ഫിത്തനയിൽ നിന്ന് രക്ഷ ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്. ഇതിന് കാരണം റബ്ബാണി എന്ന് അവന് സ്ഥാപിച്ചു കൊടുക്കണം. അപ്പോ റബ്ബിന്റെ റബ്ബാണ് എന്നുള്ളതിന്റെ തെളിവാണ് എന്ത്, മരിച്ചുപോയ അവന്റെ മാതാപിതാക്കളെ ജീവിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ രണ്ട് ഷെയ്ത്താൻമാർ അവന്റെ മാതാവിന്റെയും പിതാവിന്റെയും രൂപത്തിൽ വരും. ഫയഖൂലാനി, എന്നിട്ട് അവർ രണ്ടുപേരും പറയുന്ന എന്ത്, യാ ബുനയ്യ, ആ മകൻ മകനോട് പറയും, എന്റെ പൊന്നു മോനെ, ഇത്തബിഉഹു ഫൈന്നഹു റബ്ബക, ഇവനെ പിൻപറ്റിക്കട്ടോ, ഇവനാണ് നിന്റെ റബ്ബ് എന്ന് പറയുന്ന ആ ഹദീസ് വിശദീകരിക്കുന്നോടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളിയും, വയലമു നിങ്ങൾ അറിയണം, അന്നക്കും ലൻ തറൗ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുകയില്ല. ഹത്താ തമൂത്തു, നിങ്ങൾ മരിക്കുന്നത് വരെ, മരണപ്പെടുന്നത് വരെ. അപ്പൊ ഇത് അതിനെക്കുറിച്ച് പഠിച്ച ഒരാൾക്കത് മനസ്സിലാകുന്നുള്ളതാണ്. വേറെ ചില റിവായത്തുകളിൽ അത് വന്നിട്ടുണ്ട് അല്ലെ, വേറൊരാളോട് പറയും അങ്ങനെ മരിച്ച ജീവിപ്പിച്ച് കാണിച്ചു തരാം. അപ്പൊ അവൻ എന്ത് പറയും, നീ മസീഹ് ദജ്ജാലാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പായി എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ പഠിക്കണമെന്ന് പറയുന്നത്, ഇൽമ് വേണമെന്ന് പറയുന്നത്. അതല്ലാത്ത ഒരാള് ഇവൻ റബ്ബാണെന്നുള്ളത് വിശ്വസിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. അപ്പൊ ഈ അഖീദ പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും വന്ന ആളാരാണ്, മസീഹ് ദജ്ജാലാണ്. കാരണം എന്താ, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അഖീദ എന്താണ്, ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹനെ കാണൂല എന്നുള്ളതാ. അപ്പൊ ഒരാൾ വന്നിട്ട് പറയണ ഞാൻ റബ്ബാണെന്ന് പറഞ്ഞ അവൻ ദജ്ജാലാണ്, ഉറപ്പല്ലേ. അപ്പൊ അവന്റെ അഖീദ ഒന്നുകൂടി ബലപ്പെടുകയാണ് ചെയ്യുക. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റൊരു ഹദീസ്. ഈ ഹദീസ് ഷെയ്ഖ് അൽബാനി ഈ ഹദീസ് സ്വയാക്കിയിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഈ കാര്യം, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരൊക്കെ തന്നെ ഈ സംഗതി വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കൊരിക്കലും ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹുവിനെ കാണുക സാധ്യമല്ല എന്നുള്ളത് പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഈ വിഷയത്തിൽ വളരെ കൃത്യമായ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വാചകം, വഖദ് സബത ബിനസ്സിൽ ഖുർആനി, ഖുർആനിലെ നസ് കൊണ്ട് സ്ഥിരപ്പെട്ടു വന്ന വിഷയമാണ്. എന്ത് അന്ന മൂസ, മൂസാ നബി അലൈഹിസ്സലാം, ഖീല ലഹു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, ലൻ തറാനിയ, നിനക്കെന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ആയത് കാണുക സാധ്യമല്ല, കാണാൻ കഴിയില്ല. ഇത് വിശുദ്ധ ഖുർആനിന്റെ നസ്സാണ്. നല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത്, ഫമൻ ഖാല, ഇനി ആരെങ്കിലും പറഞ്ഞാൽ, ഇന്ന അഹദം മിനൻ നാസി യറാഹു, ആരെങ്കിലും അവനെ കണ്ടു, ജനങ്ങളിൽപ്പെട്ട മനുഷ്യന്മാരിൽപ്പെട്ട ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടു എന്നൊരാൾ പറഞ്ഞാൽ, ഫഖദ് സഅമ, അവൻ വാദിച്ചു, അന്നഹു അഅലമു മിൻ മൂസ ബിൻ ഇംറാൻ, അവൻ മൂസാ നബി അലൈഹിസ്സലാമിനേക്കാൾ അഅലമാണ് എന്നാണ് അവൻ വാദിച്ചത്. കാരണം എന്താ, മൂസാ നബി അലൈഹിസ്സലാമിന് പോലും അള്ളാഹനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനി വേറൊരാൾ വന്നിട്ട് വാദിക്കുകയാണ് ഞാൻ അള്ളാഹനെ കണ്ടു എന്ന് വാദിച്ചാൽ, ശരിക്കും വാദിച്ചത് എന്താ, ഞാൻ മൂസാ നബി അലൈഹിസ്സലാമിനേക്കാൾ മഹാനാണെന്നുള്ളതാ. അതേപോലെ തന്നെ വദഅവാഹു അഅലമു മിൻ ദഅവാ മനിദഅ അന്നല്ലാഹ അൻസല അലൈഹി കിതാബം മിനസ്സമായി, അതേപോലെ തന്നെ അവന്റെ ഈ വാദം അപകടം പിടിച്ചൊരു വാദമാണ്. ഏത് വാദത്തേക്കാൾ, അള്ളാഹു ആകാശത്തു നിന്ന് അവനൊരു ഗ്രന്ഥിറക്കി കൊടുത്തുക്കണ് എന്ന് പറയുന്നതിനേക്കാൾ അപകടം പിടിച്ച, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വാദമാണ് അവൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മജ്മൂ ഫത്താവയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മാത്രമല്ല കുറേ കാര്യങ്ങൾ അങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സൂഫികളിൽപ്പെട്ട പലർക്കും ഒരു വിശ്വാസമുണ്ട്, അവരുടെ പല അക്താബീങ്ങളും അതേപോലെ തന്നെ അവരുടെ പല ഷെയ്ഖന്മാരും അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നൊരു വിശ്വാസം അവർക്കിടയിലുണ്ട്. അതിനെ ആര് ഗണ്ണിക്കുന്നുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അതിനെ ഗണ്ണിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ അഖീദത്തു തഹാവിയയിലും ഈ സംഭവം കൃത്യമായി പറയുന്നുണ്ട്. ആ ഈ വിഷയത്തിൽ എന്തില്ല, അഹ്ലു സുന്നക്കിടയിലെ ഒരു അഭിപ്രായ വ്യത്യാസമല്ല. ഏത് വിഷയത്തിൽ, ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അള്ളാഹുവിനൊരിക്കലും കാണാൻ സാധ്യമല്ല എന്ന് പറയുന്ന വിഷയത്തിൽ. ഇനി അതില് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു വാചകം അജ്മ ഇജ്മ ഉണ്ട്. സലഫുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ സലഫുകൾക്കിടയിൽ ഇജ്മ ഉണ്ട്. അതേപോലെ തന്നെ വഅഇമ്മത്തിഹ, ഈ സമൂഹത്തിലെ ഇമാമിയങ്ങൾക്കിടയിലും ഇജ്മ ഉള്ള ഒരു കാര്യമാണ്. അല അന്നൽ മുഅ്മിനീന യറൗന അല്ലാഹ ബി അബ്സാരിഹിം ഫിൽ ആഖിറ, പരലോകത്ത് വെച്ച് ആഖിറത്തിൽ വെച്ചിട്ട് അവർ അവരുടെ കണ്ണുകൾ കൊണ്ട് അല്ലാഹുവിനെ നോക്കിക്കാണും. അതിലെന്തുണ്ട്? ഇജ്മ ഉണ്ട്. വഅജ്മഉ, അതേപോലെ തന്നെ അവർക്കിടയിൽ ഇജ്മ ഉണ്ട്. അല അന്നഹും ലാ യറൗനഹു ഫിദ്ദുനിയ, കണ്ടോ, അവർക്ക് ദുനിയാവിൽ വെച്ചിട്ട് അവനെ കാണുക സാധ്യമല്ല. ബി അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികൾ കൊണ്ട്. എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നുണ്ട്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്ന കാര്യം മൂസാ നബി അലൈഹി സ്വലാമിന്റെ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. വമൻ ഖാല മിനന്നാസി, ജനങ്ങളിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ, അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വമൻ ഖാല മിനന്നാസി, ജനങ്ങളിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ, ഇന്നൽ ഔലിയ ഔ ഗൈറുഹും യറല്ലാഹ ബി ഐനിഹി ഫിദ്ദുനിയ, ആരെങ്കിലും ഔലിയാക്കളോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ചില ആളുകൾക്ക് അങ്ങനെയുള്ള വാദങ്ങളുണ്ട്. സൂഫികളിൽപ്പെട്ട ചില ആളുകൾക്ക് അവര് പിന്നെ എങ്ങനെയുള്ള ഔലിയാക്കൾക്കൊക്കെ കാണാൻ സാധിക്കും, കണ്ടുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കാണാൻ സാധിക്കും എന്ന് ഒരാള് വിശ്വസിച്ചാൽ, വഫഹുവ മുബ്തദിഉൻ, ഈ ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹുവിനെ അങ്ങനെ കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ പറ്റും എന്നൊരാളെ വിശ്വസിച്ചാൽ, ഫഹുവ മുബ്തദിഉൻ, അവനാരാണ്? മുബ്തദി ആണ്, ലാലുൻ ലാലാണ്, മുഖാലിഫുൻ എതിരായവനാണ്, ലിൽ കിതാബി വസ്സുന്ന, ഖുർആനിനും സുന്നത്തിനും, വൈജമായി സലഫിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ സലഫുകളുടെ ഇജ്മായിനും എതിരാണ് അവൻ ഉള്ളതെന്നർത്ഥം. എന്നിട്ട് അവസാനം പറയുന്നത് ഈ ആളുകൾ എന്ത് ചെയ്യണം? തൗബ ചെയ്ത് മടങ്ങണം. ഫൈൻ താബു, തൗബ ചെയ്ത് മടങ്ങിയാൽ ഓക്കെ, വൈല്ല കുത്തിലു, ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? കൊല്ലണം, അവരെ വധിച്ചു കളയണമെന്നാണ് ഈ രൂപത്തിൽ വാദിച്ചാൽ. അപ്പൊ ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അവരുടെ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ നോക്കിക്കാണാൻ സാധ്യമല്ല. അപ്പൊ ഇതിങ്ങനെ ഒരുപാട് വിഷയത്തിൽ പിന്നെ ഉദ്ധരണികൾ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ചുരുക്കത്തിൽ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അവരുടെ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ നോക്കിക്കാണുക സാധ്യമല്ല. അതിന്റെ ആയത്തുകൾ നമ്മൾ പറഞ്ഞു, ഹദീസുകൾ പറഞ്ഞു. ആ വിഷയത്തിൽ ഈ ഉമ്മത്തിൽ ഇജ്മ ഉണ്ട്, അതിൽ തർക്കമല്ല. അത് അഖീദയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിലുള്ള ഹദീസുകളും നമ്മൾ ഉദ്ധരിച്ചു. ഇനി പരലോകത്ത് വെച്ചിട്ട് സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനെ കാണാം, അതിന്റെ തെളിവുകളാണ് മനസ്സിലാക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.